തന്റെ സ്തുതികളാകാശവും ഭൂമിയും നിറവപ്പെട്ടിരിക്കുന്ന പ്രവാഹാദ്യം പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി ദൈവമാകർത്താനുമാമത്തിൽ വന്നിന് പരിവാഹിക്കുന്നു വാഴ്ത്തപ്പെട്ടുവാന്ന് വിവരങ്ങൾ സ്തുതി ദൈവമേ ഇനി പരിശുദ്ധനാകുന്നു പ്രവാഹനെ ഇനി പരിശുദ്ധനാകുന്നു മരണമില്ലാത്തതിനെ ഇനി പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധിക്കപ്പെട്ടവന് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങൾ നമസ്കാരം ശുശ്രൂഷം കേൾക്കൊണ്ട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ എന്റെ അടിയാരോട് കർമ്മം ചെയ്യണം നിശ്ചരാജാവേ നിനക്ക് സ്തുതി ബാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാം പരിശ്രമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരിഷ്ടം സ്വർഗത്തിലെ പോൽ ഭൂമിയിലുമാണമേ അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ കടക്കാരോ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടൻ നിങ്ങളെ രക്ഷിച്ചോളണമേ എന്നുള്ള ആ രാജ്യവും ശക്തിയും ആകത്തു പിന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീ വാഴ്ത്തപ്പെട്ടവൻ നീയാവുന്നു ദുരൂഹമായ കർത്താവായി ക്ഷമിച്ചാ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമേ തമ്പ്രാന്റെ അമ്മേ കാവളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈനംബ്രാണിയെ അപേക്ഷിച്ചോളണമേ ആമീൻ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടതകളും കുറിച്ച് വന്നു സഹിച്ച അത്യുന്നതനായ കർത്താവേ ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളുകയും ഞങ്ങളുടെ യാചന നൽകുകയും ചെയ്യണമേ നിന്റെ മഹത്വങ്ങളെ പ്രകാശത്താൽ ഞങ്ങൾ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ജീവൻ നൽകുന്ന നിന്റെ കൽപ്പന ആചരിക്കുന്നതിന് ഞങ്ങൾ എല്ലാവരും ശക്തിപ്പെടുത്തണമേ നന്മ പ്രവർത്തി ചെയ്യുന്നതിന് ഞങ്ങളുടെ കയ്യിൽ ആയുധം ധരിപ്പിക്കണമേ നിന്റെ കൽപ്പനയിലേക്ക് ഞങ്ങളുടെ നടപ്പുകളെ ശരിപ്പെടുത്തണമേ നിന്നുള്ള ഓർമ്മയും ഞങ്ങളുടെ വിചാരങ്ങളെ കാത്തുകൊള്ളണമേ സ്തുതിപ്പുരുടെയും സത്യത്തിന്റെയും വചനങ്ങളാ ഞങ്ങളെ ചുണ്ടുകളെയും നാവളെ നീ ശുദ്ധീകരിക്കണമേ സകലവിധ പാപത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ സർവനീതി ഞങ്ങളെ കാത്തുകൊള്ളണമേ നിന്റെ കൃപയുടെ ചിറകളാ ഞങ്ങളെ മറയ്ക്കണമേ ഞങ്ങളെ ജീവന്റെ ശരണവും ആത്മാക്കളുടെ രക്ഷിതാവുമായി നിശ്ചിതം പ്രാണി ഇപ്പോഴും എല്ലാ സ്ഥാനത്തും നീക്കും നിന്നെയും നിന്റെ വിശുദ്ധരൂഹായും സ്തോത്രം ചെയ്ത് വന്നിക്കുകയും ചെയ്യുമാറാകണമേ ആമീൻ
ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഷാബു അച്ഛന്റെ അനുവാദത്തോടുകൂടി രണ്ട് വാക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒരുപക്ഷെ ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരിൽ കുറച്ചു പേർക്കൊക്കെ അറിവുണ്ടായിരിക്കാം. ഇന്ന് രാവിലെ ദുഃഖകരമായ ഒരു വാർത്ത യൂണിറ്റ് സെക്രട്ടറിമാരുമായിട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു. നമ്മുടെ ഡയസിഷൻ മർത്തമറിയം സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് പി സി ജോർജ് അച്ഛന്റെ പിതാവ് പി സി ചാക്കോ April 22 ഇന്ത്യൻ സമയം രാവിലെ 9 മണിക്ക് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. അപ്പച്ചനെ 82 വയസ്സുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് വാർദ്ധക്യ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതിന്റെ ചികിത്സയിലൊക്കെ ആയിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ അപ്പച്ചൻ ഉണ്ടായിരുന്നു എങ്കിലും ബുധനാഴ്ച രാവിലെ ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങി. April 24 വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 8:30 വീട്ടിലെ ശുശ്രൂഷകളും 11:30 പള്ളിയിലെ ശുശ്രൂഷകളും ആരംഭിക്കുന്നതാണ്. പത്തനംതിട്ട കനകപ്പാലം സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവത്തിലും വലിയവനായ ദൈവം തന്റെ കരങ്ങളാൽ താങ്ങി അച്ഛനെയും കുടുംബത്തെയും ഈ പ്രയാസമേറിയ സമയങ്ങളിൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. DSWA മത്തമറിയം സമാജത്തിന്റെ ഓരോ അംഗങ്ങളുടെയും പേരിൽ അനുശോചനം ഈ സമയം അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വേണ്ടി അല്പസമയം അപ്പച്ചന് വേണ്ടി ഷാബു അച്ഛന്റെ നേതൃത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛാ പ്ലീസ്.
വേർപാടെന്ന് നമുക്കറിയാം ഏതൊരാളെ സംബന്ധിച്ച് വേദനാജനകമായ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് തനിക്ക് ജന്മം നൽകിയ തന്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും പടവോടിൽ പ്രാർത്ഥനാപൂർവം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന സ്വന്തം മാതാപിതാക്കാകുമ്പോൾ ആ വേദന കൂടും. 70 ഏറെ 80 മാത്രം എന്ന് സങ്കല്പനിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ജീവിക്കാൻ തക്കവണ്ണം ഈ പ്രിയ ദാസന് ദൈവം അനുഗ്രഹിച്ചു. തന്റെ താലന്തുകൾ വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് പ്രിയദാസൻ പോയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സതിക്കും സംഭവത്തിനും അനുഗ്രഹിതരായ ഒരു വൈദികനെ നിർബന്ധിക്കണം പ്രിയദാസന് ഇടയായി എന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ ലോകത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രിയദാസൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥതയെ അർപ്പിക്കാൻ തക്കവണ്ണം ദിവസങ്ങളിൽ എത്തിയിരിക്കുകയാണ്. പ്രതീക്ഷയുടെ ഇമ്പങ്ങളിൽ പ്രിയദാസന്റെ ആത്മാവിനെ ദൈവം വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരെ നിൻ ജീവാസ്വരം അതുണർത്തണമേ കബറിന്നു ധ്യാനത്തേന്ന. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ തന്റെ ഉറപ്പുസന്റെ സൃഷ്ടിയെ നീ പുതുതാക്കി അനുകൂലമാക്കണമേ. കർത്താവേ നിന്റെ ആശ്രയത്തിൽ നോക്കി മരിച്ച നിന്റെ വരവിനെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ മരിച്ചു പോലെ നീ ആശ്രയിക്കണമേ. അബ്രഹാം ഇസ്ഹാക്കിനെ യാക്കോബിന്റെ മണ്ണിൽ അവരെ വസിപ്പിക്കണമേ. വന്നവനും മരിച്ചവനെ നോക്കുന്ന വാഴ്ത്തപ്പെട്ടവനാകുന്നെന്ന് ശരീരമാകുന്ന ചട്ടച്ചു പറയുമാറാണമേ. ആമേ. ക്ലാസ് ആരംഭിക്കാമല്ലോ. രൂപ ദൈവത്തിന്റെ വൈലികര നാമം മാറ്റപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് ലീഗ തന്റെ മിഷൻ പ്രവർത്തനത്തിന് ശേഷം ജെറുസലേമിലെത്തുകയും മോശയ്ക്കും പ്രവാചകന്മാർക്കും എതിരായി പഠിപ്പിച്ചു പ്രസംഗിച്ചു എന്നതിന്റെ പേരിൽ പൗലോസിനെ യഹൂദന്മാര് പിടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ശാസ്ത്രാധിനായ ലൂസിയസ് വന്ന് പൗലോസിനെ രക്ഷിച്ചുകൊണ്ട് കോട്ടയിൽ കൊണ്ടുപോകുന്നു. പിറ്റേന്ന് പൗലോസിനെ സന്നദ്ധരി സംഘത്തിന് മുമ്പാകെ ന്യായവിസ്താരത്തിനായിട്ട് നിർത്തുന്നു. എന്നാൽ സന്നദ്ധരി സംഘത്തിലെ പരീക്ഷനും സാധുക്കനും തമ്മിൽ സ്പ്ലിറ്റായി ഒരു കലഹമുണ്ടായി. പൗലോസിനെ കൊല്ലുന്ന ഒരു സമയമായപ്പോൾ വീണ്ടും സഹസ്രാധിപൻ പൗലോസിനെ രക്ഷിച്ച് കോട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. പിറ്റേന്ന് 40 യഹൂദന്മാർ പൗലോസിനെ കൊല്ലുന്നിടം വരെ യാതൊന്നും കഴിക്കുകയില്ല എന്നൊരു പ്രതിജ്ഞയെടുക്കുന്നു. ഇതറിഞ്ഞ ലൂസിയസ് പൗലോസിനെ ആ രാത്രി തന്നെ കൈസരിയയിലെ ഗവർണറായ ഫെലിക്സിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. ഫെലിക്സ് 2 പൗലോസിനെ ജയിലിലിട്ടു. പൗലോസിൽ ന്യായസ്ഥാനം നടത്തി. പൗലോസിന് യാതൊരു തെറ്റും കണ്ടുപിടിച്ചില്ല. എന്നാൽ യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ 2 ജയിലിൽ അടച്ചത്. 2 കഴിഞ്ഞ് ഫെലിക്സ് അവിടുന്ന് പോകുന്നു. പുതിയ ഗവർണറായി ഫെസ്റ്റോസ് വരികയാണ്. ഫെസ്റ്റോസും പൗലോസിനെ ന്യായസ്ഥാനം നടത്തി, പക്ഷെ യാതൊരു കുറ്റവും കണ്ടില്ല. അവസാനം പൗലോസിനോട് ചോദിക്കുന്നു, നിനക്ക് ഒരിക്കൽ കൂടി യെരുശലേമിലേക്ക് പോയി സന്നദ്ധരി സംഘത്തിന് മുമ്പാകെ ന്യായവിസ്താരം നടത്തുവാൻ തക്കവണ്ണം സമ്മതമുണ്ടോ എന്ന് ചോദിക്കുന്നു. പൗലോസ് ആകട്ടെ ഉറച്ച തീരുമാനമായിട്ട് പറയുന്നു, ഞാൻ റോമൻ ഗവർണറിനെതിരായിട്ടോ അവർ ആചാരങ്ങൾക്കെതിരായിട്ടോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുവാൻ ഞാൻ തയ്യാറാണ്. അല്ലാത്ത പക്ഷം ഞാൻ യെരുശലേമിലേക്ക് പോവുകയില്ല. മാത്രമല്ല ഇനി ഞാൻ സീസറിന് ഞാൻ അപ്പീൽ ചെയ്യുകയാണ്. ഇനി ന്യായവിസ്താരം നടത്തുവാണെങ്കിൽ റോമൻ ചക്രവർത്തിയുടെ മുമ്പായി മാത്രമേ ഉള്ളൂ എന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുകയാണ്. അത് ഫെസ്തോസ് സമ്മതിച്ചു. എന്നാൽ പൗലോസിന് എതിരായിട്ടുള്ള ചാർജ് ഷീറ്റ് എന്താണ് എഴുതേണ്ടത് എന്ന് ഫെസ്തോസിന് അറിയില്ലായിരുന്നു. ആ സമയത്താണ് അഗ്രിപ്പ രാജാവും ബെർണിക്കായും ഫെസ്തോസിന്റെ കാണാൻ വേണ്ടി വരുന്നത്. സംസാര കൂട്ടത്തിൽ പൗലോസ് അവിടെ ഉണ്ടെന്നറിഞ്ഞ അഗ്രിപ്പ പൗലോസിന്റെ പ്രഭാഷണം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് പൗലോസിനെ അഗ്രിപ്പ രാജാവിന് മുമ്പാകെ കൊണ്ടുവരികയാണ്. ഒരു പ്രഭാഷണം കേൾക്കുക, പ്രസംഗം കേൾക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഗവർണർ ഫെസ്തോസ് പ്ലാൻ ചെയ്തത് പൗലോസിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ അതൊരു ചാർജ് ഷീറ്റാക്കി സീസർ മുമ്പാകെ ഏൽപ്പിക്കാം എന്നതായിരുന്നു. അങ്ങനെ പൗലോസ് വന്നു. പൗലോസ് വന്ന ഉടനെ അഗ്രിപ്പ രാജാവ് പൗലോസിന് സംസാരിക്കാൻ തക്കവണ്ണം അനുവാദം കൊടുക്കുകയാണ്. പൗലോസ് തന്റെ പ്രഭാഷണം ആരംഭിക്കുന്നു തന്നെ അഗ്രിപ്പ രാജാവിന് നന്ദി പറഞ്ഞിട്ടാണ്. കാരണം കഴിഞ്ഞ ന്യായവിസ്താരം കൊക്കെയും തനിക്ക് മുൻപായി വാദിയാണ് പറഞ്ഞിരുന്നത്. അവസാനമാണ് പൗലോസിന് അനുവാദം കിട്ടുന്നത്. എന്നാൽ ഇവിടെ തനിക്ക് തന്നെ ആദ്യം പറയാൻ അവസരം കിട്ടി. രണ്ടാമതായിട്ട് അഗ്രിപ്പ രാജാവിന് യഹൂദന്മാരുടെ ആചാരങ്ങൾ തർക്കങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ അതിന് കഴിയുമെന്ന് ഉള്ള ചിന്ത കൊണ്ട് താൻ ഭാഗ്യവാനാണെന്ന് പറയുന്നു. തുടർന്ന് എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്? വെറുതെ രണ്ടു വർഷം എന്നെ തടവിൽ പാർപ്പിച്ചത് എന്തിനാണെന്ന് പൗലോസ് ചോദിക്കുന്നു. എന്നാൽ അവർ ആരും തന്നെ ആൻസർ പറയുന്നില്ല. പക്ഷെ പൗലോസ് തന്നെ പറയുന്നു, മരിച്ചവരുടെ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശ നിമിത്തമാണ് അത് പ്രസംഗിച്ചതിന്റെ പേരിലാണ് എന്നെ ജയിലിൽ ആക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. വീണ്ടും ഷൗലായ താൻ എങ്ങനെ പൗലോസ് ആയി എന്ന കാര്യം വിവരിക്കുന്നു. ഷൗലായിരുന്ന സമയത്ത് താൻ ചെയ്ത തെറ്റുകൾ, 4 തെറ്റുകൾ താൻ ചെയ്തിട്ട് പറയുന്നു. യേശുവിനെതിരായി പ്രവർത്തിച്ചു, മഹാപുരോഹിതന്മാരുടെ അനുവാദത്തോട് വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി, വിശുദ്ധന്മാരിൽ പലരെയും കൊല്ലുവാൻ ഞാൻ സമ്മതിച്ചു, ഇവിടുത്തെ എല്ലാ പള്ളികളിലും മറ്റു പട്ടണം ചെന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. ഇങ്ങനെ 4 തെറ്റുകൾ താൻ ചെയ്തതായിട്ട് ഒരു കൺഫഷനായിട്ട് പൗലോസ് ലീഗ അഗ്രിപ്പാരാചാര്യ മുമ്പിൽ പറയുന്നു. തുടർന്ന് ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ടതും ദൈവം പറഞ്ഞതുമായ കാര്യങ്ങൾ പൗലോസ് പറയുന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് നിനെ തന്നെ കാണുവാനും, അതായത് ദൈവത്തിന് പൗലോസിന് ദൈവത്തെ കാണുവാനും ഇനിയും പ്രത്യക്ഷപ്പെടുവാനും നിന്നെ എന്റെ ശുശ്രൂഷനും സാക്ഷിയുമായി നിയമിക്കാൻ തക്കണമാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നു, എതിർക്കുന്ന പൗലോസിനെ എതിർക്കുന്ന യുവതന്മാരെയും പുറജാരനും കയ്യിൽ നിന്നും പൗലോസിനെ രക്ഷിക്കും. മൂന്നാമതായിട്ട് പറയുന്നു, അങ്ങനെ രക്ഷിക്കുമ്പോൾ നീ അവരുടെ കണ്ണ് തുറപ്പിക്കണം, അതായത് യുവതന്മാരും പുറജാരനും കയ്യിൽ നിന്ന് പൗലോസിനെ രക്ഷിക്കുമ്പോൾ അവരുടെ കണ്ണ് നീ തുറപ്പിക്കണം, അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്ത് കൊണ്ടുവരണം, സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിലേക്ക് തിരിപ്പിക്കണം, പാപമോചനം നൽകണം. അവസാനമായിട്ട് പറയുന്നു, എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട അനേകരുണ്ട്, അവരുടെ ഇവർക്ക് അവകാശം നൽകണം. ഇത്രയും കാര്യങ്ങൾ ദൈവം പൗലോസിനോട് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ദൈവത്തിന്റെ ദർശനത്താൽ താൻ ചെയ്ത കാര്യങ്ങൾ പൗലോസ് പറയുന്നു. ആദ്യം ദമാസ്കസിലും ജെറുസലേമിലും യഹൂദദേശത്തുള്ള ഉള്ളവരോടും പിന്നെ ജാതിലോടും ഞാൻ സുവിശേഷം അറിയിച്ചു. എന്റെ പ്രസംഗ വിഷയം ഇതായിരുന്നു, മാനസാന്തരപ്പെട്ട് ദൈവത്തിന് തിരിയണം എന്നുള്ളതായിരുന്നു. ഇത്രയും പറഞ്ഞ ശേഷം പെട്ടെന്ന് ഗവർണർ ഫെസ്തോ ചാടി എഴുന്നേറ്റ് പറയാണ്, നിനക്ക് ഭ്രാന്തുണ്ട്, നിനക്ക് ബുദ്ധിശ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് പറയാണ്, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എനിക്കൊരു ബുദ്ധിക്രമവും സംഭവിച്ചിട്ടില്ല, ഞാനിത് ഇതറിയാവുന്ന അഗ്രിപ്പ രാജാവിനോടാണ് ഞാനിത് പറയുന്നത്. കാരണം അഗ്രിപ്പ രാജാവിന് യഹൂദന്മാരെ ആചാരം അനുഷ്ഠാനം അറിയാം. അതിനുശേഷം പൗലോസ് ലീഗ അഗ്രിപ്പ രാജാവ് ചോദിക്കുന്നു, അഗ്രിപ്പ രാജാവെ, നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു എന്ന്. അഗ്രിപ്പ രാജാവിന് യേശുവെന്ന് പറയാൻ പറ്റില്ല, കാരണം യേശുവെന്ന് പറഞ്ഞാൽ പൗലോസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് വരും, നോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കള്ളം പറയുന്നതായിട്ട് അവർക്ക് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പൗലോസ് അഗ്രിപ്പ രാജാവ് തിരിച്ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ക്രിസ്ത്യാനി ആകണം എന്നാണോ നിന്റെ ആഗ്രഹം? അതിന് പൗലോസ് കൊടുക്കുന്ന മറുപടിയാണ്, എന്റെ ഈ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പമായോ അധികമായോ ഈ ചങ്ങലൊഴികെ എന്നെ പോലെ ആകണം എന്നാണ് എന്റെ ആഗ്രഹം, അതാണ് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. അങ്ങനെ ആ പ്രഭാഷണം എല്ലാം അവസാനിച്ചു. അഗ്രിപ്പ രാജാവ് ഫെസ്തോസ് എല്ലാവരും എഴുന്നേറ്റു. അവർ യാതൊരു കുറ്റവും, മരണശിഷമായതോ അല്ലെങ്കിൽ തടവിലാക്കപ്പെടാൻ തക്കണോ, യാതൊരു കുറ്റവും പൗലോസിൽ കണ്ടില്ല. എന്നാൽ പൗലോസ് ഓൾറെഡി കൈസറിന് അപ്പീൽ ചെയ്തുകൊണ്ട് പൗലോസിനെ റോമിലേക്ക് അയക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ പൗലോസിനെ റോമിലേക്ക് അയക്കുകയാണ്. അതാണ് ഈ അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം. 27-ാം അധ്യായം ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു യാത്രാ വിവരണമാണ്, ഒരു ട്രാവലോഗ് ആണ്. ഇത്രയും കഴിഞ്ഞ ക്ലാസ് വരെ പൗലോസിന്റെ മിഷണറി യാത്രയും വിസ്താരത്തെ പറ്റിയായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് 9 എന്ന് പറയുന്നത് ദൈവവും പൗലോസുമായിട്ടുള്ള, അല്ല പൗലോസിനുള്ള വിഷൻ ആണ്. ചാപ്റ്റർ 13-14 ഫസ്റ്റ് മിഷണറി ജേർണി, 15 എന്ന് പറയുന്നത് ജെറുസലേം കൗൺസിൽ, ചാപ്റ്റർ 16-18 സെക്കൻഡ് മിഷണറി ജേർണി, 19-20 തേർഡ് മിഷണറി ജേർണി, ചാപ്റ്റർ 21 പൗലോസ് ലീഗ ജെറുസലേമിൽ എത്തുന്നു, ചാപ്റ്റർ 22 യഹൂദന്മാർ മുമ്പാകെ വിസ്താരം നടത്തുന്നു, 23 സന്നദ്ധ സംഘത്തിന് മുമ്പാകെ, 24 ഗവർണർ ഫെലിക്സിന് മുമ്പാകെ, ചാപ്റ്റർ 25 ഫെസ്തോസിന് മുമ്പാകെ, ചാപ്റ്റർ 26 അഗ്രിപ്പരാജന് മുമ്പാകെ വിസ്താരം കഴിയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഫൈനൽ ട്രയലിന് വേണ്ടി റോമിലേക്ക് പോവുകയാണ്. ലൂക്കോസ് വളരെ വിശദമായി ഈ റോമിലേക്കുള്ള യാത്ര വിവരിക്കുന്നുണ്ട്. പൗലോസ് താൻ നേരിടുന്ന അപകടങ്ങളെക്കാൾ ഉപരിയായിട്ട് ഒരു തടവുകാരൻ അല്ലെങ്കിൽ ലീഡർ എന്ന നിലയിൽ പൗലോസിന്റെ വ്യക്തിത്വത്തെയാണ് ലൂക്കോസ് ഇവിടെ വിവരിക്കുന്നത്. പൗലോസിനോടൊപ്പം മറ്റ് തടവുകളുണ്ട്, അവർക്ക് അവരെ നോക്കാൻ തക്കുന്ന സോൾജിയേഴ്സ് ഉണ്ട്, ഇവരെല്ലാം തക്കണം ഓവർലുക്കിംഗ് ആയിട്ട് സെഞ്ചൂരിയൻ യൂലിയസ് ഉണ്ട്, ശതാധിപൻ യൂലിയസ് ഉണ്ട്. അപ്പൊ താനൊരു തടവുള്ളിയായി, തടവുള്ളി എന്നൊരു ഹ്യൂമിലിയേഷൻ പൗലോസ് ഫീൽ ചെയ്യുന്നില്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ ഒരു അംബാസഡർ എന്ന നിലയിൽ ദൈവസാക്ഷ്യം പറയാനൊരു അവസരമായിട്ട് പൗലോസ് ലീഗ ഈ ഒരു യാത്രയെ കാണുകയാണ്. ഈ യാത്രയിൽ അതിഭീകരമായ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെങ്കിൽ പൗലോസിന് ദൈവത്തിന്റെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് കാണുകയാണ്. ഈ യാത്ര ആരംഭിക്കുമ്പോൾ പൗലോസിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല എൻഡ് ഓഫ് ജേർണിയിൽ ആൾക്കുള്ളത്. പൗലോസ് അവരോടൊപ്പം ഉള്ളതും ആശ്വാസവും ദൈവത്തിലെ പ്രവൃത്തി പൗലോസ് കൂടി വെളിപ്പെടുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുകയാണ്. ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് ദൈവസ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്ദിയുടെയും അവസരം പൗലോസ് ഈ യാത്രയിൽ മറ്റുള്ളവർ കൊടുക്കുകയാണ് എന്ന് പറയുന്നു. മൂന്ന് പാർട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ചാപ്റ്റർ 27:1-8 ക്രീറ്റ് എന്നുള്ള സീപോർട്ടിൽ വരെ എത്തിയുള്ള യാത്ര, 9-26 കടലിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റും പ്രശ്നങ്ങളും, 27-44 കപ്പലിന്റെ നാശം ആളുകൾ രക്ഷപ്പെടുന്ന കാര്യങ്ങൾ വിവരിക്കുന്നു. ബൈബിൾ വായിച്ചാട്ട് ചാപ്റ്റർ 27:1-8.
ഞങ്ങൾ കപ്പൽ കയറിയും ഇതെല്ലാക്കി പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗസ്ത്യ പട്ടാളത്തിലെ ശബ്ദാധിപനായ യൂലിയൂസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആസിയക്കര പറ്റി ഓടുവാനുള്ള ഒരു അമ്രം മുത്തിയ കപ്പലിൽ കയറി നീക്കി തെസലോനിക്കയിൽ നിന്നുള്ള മക്കദോനിയക്കാരനായ അരിസ്തഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ സീദോനിലെത്തി അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകയാൽ ഉപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി ലീക്കാം കടൽ വഴിയായി ചെന്ന് ഇടുക്കിയായിലെ പുറപട്ടണത്തിൽ എത്തി. അവിടെ ശതാധിപൻ വെള്ളിയാക്കി പോകുന്ന ഒരു അലക്സാണ്ട്രിയ കപ്പൽ കണ്ട് ഞങ്ങൾ അതിൽ കയറ്റി ഞങ്ങളെ അതിൽ കയറ്റി. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ലീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാഴ്ച സമ്മതിക്കായകയാൽ ക്രേതാദ്വീപിന്റെ മറപറ്റി ഡൽമോനോക്ക് നേരെ ഓടി കരപറ്റി പ്രയാസത്തോടെ ലസരിയ പട്ടണത്തിന്റെ സമീപത്ത് തുറമുഖം എന്ന പേരുള്ള സ്ഥലത്തെത്തി.
നമ്മള് ഇപ്പോൾ ഈ വായിക്കുമ്പോൾ പല തുറമുഖത്തിന്റെ പേരുകളും അവർ യാത്ര സ്ഥലങ്ങളുടെ പേരുകളാണ്. പക്ഷെ അത് കേൾക്കാനോ അല്ലെങ്കിൽ അത് ഗ്രഹിക്കാൻ തക്കോണം നമുക്ക് പ്രയാസമായിരിക്കും. എന്നാൽ ഒന്ന് രണ്ട് വേർഡുകൾ മാത്രം നിങ്ങൾ മനസ്സിലൊന്ന് ഗ്രഹിക്കുന്നത് നല്ലതായിരിക്കും. പൗലോസിന്റെ യാത്ര ആരംഭിക്കുകയാണ്. അഗ്രിപ്പ രാജാവുമായിട്ടുള്ള പൗലോസിന്റെ പ്രഭാഷണം എത്ര നേരം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. ലൂക്കോസ് പറയുന്നതാണ് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് അഗ്രിപ്പയ്ക്ക് പൗലോസ് റിലീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഓൾറെഡി പൗലോസ് സീസറിന് അപ്പീൽ ചെയ്തുകൊണ്ട് വെറുതെ വിടാൻ പറ്റുകയില്ല. റോമൻ സിറ്റിസന്റെ റൂളുണ്ട്, അവര് സീസറിന് അപ്പീൽ ചെയ്താൽ വേറെ ആർക്കും അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ഈ റോമിലേക്കുള്ള യാത്രാ വിവരണം വളരെ രസകരമായ ഒന്നാണ്. നമുക്കറിയാം മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്ന് പറയുന്നത് പരിശുദ്ധ പരിമലത്തിരുമേനിയുടെ ഊർസ്ലേം യാത്രാ വിവരണമാണ്. നമ്മളൊക്കെ ഈ സ്കൂളിലൊക്കെ പലരുടെ യാത്രാ വിവരണം പഠിച്ചിട്ടുള്ളവരാണ്. ഇപ്പോഴും പലരും ഹോളി ലാൻഡ് ട്രിപ്പ് കഴിയുമ്പോൾ ഒരു യാത്രാ വിവരണമൊക്കെ എഴുതാറുണ്ട്. ചിലർക്ക് വളരെ സന്തോഷമുള്ളതാണ്, പക്ഷെ ചിലർക്ക് അത് അത്ര താല്പര്യമുള്ളതല്ല. ഈ വേൾഡ് ട്രാവലറായ ഈ സന്തോഷ് ജോർജ് കൊളങ്ങരെ പറ്റിയ പ്രശ്നം നിങ്ങൾക്ക് അറിയായിരിക്കും. അദ്ദേഹമാണ് ഈ സഫാരി ടിവിയുടെ ഫൗണ്ടറാണ്. അപ്പൊ അദ്ദേഹം സഞ്ചാരം എന്ന പേരില് ഒരു ടി വി ഷോ ചെയ്യാറുണ്ട്. അദ്ദേഹം പല കൺട്രികൾ സന്ദർശിക്കുന്നു, പല ദേശം സന്ദർശിക്കുന്നു. അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ലാംഗ്വേജ്, ഫുഡ്, കൾച്ചർ, കസ്റ്റംസ് ഇതൊക്കെയും വളരെ രസകരമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു നമുക്ക് നോളജ് കിട്ടുന്ന ഒരു ഒരു ഷോ കൂടിയാണ്. ചിലർക്കത് താല്പര്യമുണ്ട്, ചിലർക്ക് താല്പര്യപ്പെടുന്നില്ല. പൗലോസ്ലിയയുടെ യാത്രയെപ്പറ്റി പൗലോസ്ലിയയുടെ യാത്രയെപ്പറ്റി ലൂക്കോസ് വിവരിക്കുന്നത് വളരെ രസകരമായ ഒന്നാണ്. പക്ഷെ അത് നമ്മൾ സൂക്ഷിച്ചു വായിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇത് പറയപ്പെടുന്നത് പഴയ കാലങ്ങളിൽ എഴുതപ്പെട്ടിട്ട് ഒരുപാട് കൃതികളുണ്ട്. അതോട് സമമായിട്ടുള്ള ഒരു വിവരണമാണ് ഇതിനകത്തുള്ള ഈ ചാപ്റ്റർ 27 എന്ന് പറയുന്നുണ്ട്. ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ കിഴക്കേ തീരം മുതൽ പടിഞ്ഞാറൊരു ദേശങ്ങളുമായി ബിസിനസ്സൊക്കെ നടന്നിരുന്നു. അപ്പൊ ബിസിനസ് നടത്തിയിരുന്നത് കപ്പൽ വഴിയായിരുന്നു. അപ്പോൾ കപ്പലുകൾ അന്ന് നീങ്ങിക്കൊണ്ടിരുന്നത് കാറ്റിന്റെ ഗതിയെ മനസ്സിലാക്കി പായ കെട്ടിയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു. അതുകൊണ്ട് ഒരുപാട് അപകട സാധ്യതകൾ ഉണ്ടായിരുന്നു. പൗലീസിന്റെ യാത്രയിൽ അങ്ങനെ സംഭവിച്ച ഒരു അപകടത്തെ പറ്റി ഇവിടെ വിവരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു കേവലമായ ഒരു യാത്ര പറഞ്ഞല്ല, പക്ഷേ പൗലീസിനെ ഒരു ആത്മീയ നേതാവ് എന്ന നിലയിലാണ് ലൂക്കോസ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ തുടക്കത്തിൽ പറയുന്നു, ഞങ്ങൾ കപ്പൽ കയറി ഇതിലേക്ക് പോവാ. അപ്പൊ ഞങ്ങൾ എന്ന് പറയുന്നത് ലൂക്കോസ് ഉണ്ട്, അരിസ്ത്രോസോസ് എന്ന് പറയുന്ന പൗലോസിന്റെ ഒരു സഹോദരനുണ്ട്. സഹോദരന്റെ മിഷനറി യാത്രയിൽ പൗലോസിനൊപ്പം ഉണ്ടായിരുന്ന മക്കദോനിയക്കാരനായ അരിസ്ത്രോസുമുണ്ട്. അരിസ്ത്രോസ് പൗലോസിന്റെ മൂന്നാമത്തെ മിഷനറി യാത്ര വരെ ഉണ്ടായിരുന്നു. ആക്ട്സ് ചാപ്റ്റർ 20:4 ഉണ്ടായിരുന്നു. ലൂക്കോസ് ആകട്ടെ ആക്ട്സ് ചാപ്റ്റർ 21 വിവരിക്കുന്നുണ്ട്, പൗലോസ് യെരുശലേമിൽ എത്തുന്നവരെയും ലൂക്കോസ് കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം പൗലോസിനെ കൈസറിലേക്ക് കൊണ്ടുപോയി ജയിലിലായിരുന്നു, 2 വർഷം ജയിലിലായിരുന്നു. ഈ സമയത്ത് ലൂക്കോസ് അവിടെ ഒരു താമസിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. യാത്ര ആരംഭിക്കുന്നത് കൈസറിൽ നിന്നാണ്. അപ്പൊ കൂടെ ഈ ലൂക്കോസും അരിസ്ത്രോസും പൗലോസിനൊപ്പം ഉണ്ടായിരുന്നു. പൗലോസ് മറ്റ് തടവുകളോടൊപ്പമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് കൈസറിന് മുമ്പിൽ അപ്പീൽ ബോധിപ്പിച്ചത് കൊണ്ട് അദ്ദേഹം കുറ്റവാളി എന്ന നിലയിലാണ് കപ്പലുണ്ടായിരുന്നത്. അപ്പൊ മറ്റ് തടവുകാരോടുകൂടിയാണ് അദ്ദേഹം റോമിലേക്ക് പോകുന്നത്. എന്നാൽ ലൂക്കോസും അരിസ്ത്രോസും ആകട്ടെ പാസഞ്ചേഴ്സും സൈഡിലാണ്. അങ്ങനെ അവർ യാത്ര ആരംഭിച്ചു. പിറ്റേന്ന് ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് സിദോൺ എന്ന സീ പോർട്ടിലാണ്. നമുക്കറിയാം, നമ്മൾ യുഎസ് നിന്ന് നാട്ടിൽ പോകുമ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. നമ്മുടെ ഇടയ്ക്ക് മിഡിൽ ഈസ്റ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എയർപോർട്ടിൽ നമ്മളൊരു ബ്രേക്ക് ജേർണി ഉണ്ടല്ലോ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ബ്രേക്ക് ജേർണി എന്ന് പറയുന്നത് സിദോൺ എന്ന സ്ഥലത്താണ്. അവരവിടെ എത്തി. മൂന്നാമത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ചാണ്, പിറ്റേന്ന് സിദോണിലെത്തി യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു, സ്നേഹിതന്മാരടക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു. അവർ യാത്ര ആരംഭിച്ചു, പിന്നെ സീസണിലെത്തി. അവിടെ രാവിലെ ആയിരിക്കാം, രാവിലെ എത്തിയപ്പോ ഗസിയാണ്. രാവിലെ എത്തിയപ്പോ യൂലിയോസ് പൗലോസ് പറഞ്ഞു, നീ സഹോദരന്റെ അടുക്കൽ പോയി സൽക്കാരം കൊള്ളുക എന്ന് പറഞ്ഞു. എന്തിനാണ് പൗലോസിനോട് ഇങ്ങനെ ദയ കാണിച്ചത്? പ്രത്യേകിച്ച് പൗലോസിന്റെ മിഷനറി യാത്രയ്ക്ക് ശേഷം ന്യായവിസാരം നടക്കുമ്പോൾ പലരും പൗലോസിനോട് ദയ കാണിച്ചതായിട്ട് പറയുന്നുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 21 പറയുന്നുണ്ട്, പൗലോസിനെ യഹൂദന്മാര് കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് കമാൻഡറായ ലൂസിയസ് വന്ന് യഹൂദന്മാരുടെ നിന്നും പൗലോസിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. പിറ്റേന്ന് സന്നദ്ധി സംഘത്തിന് മുമ്പാകെ പൗലോസ് നിൽക്കുമ്പോൾ അവിടെ സ്പ്ലിറ്റ് ഉണ്ടായി, കലഹമുണ്ടായി. പൗലോസിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്നും പൗലോസിനെ ഈ ലൂസിയസ് പിടിച്ചുകൊണ്ട് പോകുന്നു. പിറ്റേന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 40-ലധികം യഹൂദന്മാരൊരു പ്രതിജ്ഞ എടുക്കുന്നു, പൗലോസിനെ കൊല്ലാതെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയില്ല എന്നുള്ളത്. അപ്പൊ അതറിഞ്ഞ ലൂസിയോസ് ആ രാത്രി തന്നെ പൗലോസിനെ കൊല്ലപ്പെടും എന്ന് മനസ്സിലാക്കി ആ രാത്രി തന്നെ ഗവർണർ ഫെലിക്സിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ഫെലിക്സ് ആകട്ടെ പൗലോസിന് കുറ്റവും കണ്ടില്ല, പക്ഷെ 2 വർഷം ജയിലിലിട്ടു. ആ 2 വർഷവും പൗലോസിന് ഒരു ഫേവർ ചെയ്തു. പൗലോസിന്റെ കൂട്ടുകാർ പൗലോസിന്റെ അടുക്കൽ വരുവാൻ ശുശ്രൂഷിക്കാൻ തക്കവണ്ണം കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. മാത്രമല്ല ഫെലിക്സ് പല പ്രാവശ്യം പൗലോസിനെ വെളിയിലിറക്കി പ്രസംഗം കേട്ടു. ഫെസ്റ്റോസ് ആകട്ടെ പൗലോസിനെ ജെറുസലേമിലേക്ക് അയക്കണം യഹൂദന്മാർ പറഞ്ഞപ്പോൾ സമ്മതിച്ചുമില്ല. അങ്ങനെ യഹൂദന്മാർക്ക് വിട്ടുകൊടുത്തില്ല. അപ്പൊ ഇവരെല്ലാം പൗലോസിനോട് ദയ കാണിച്ചതുകൊണ്ടാണ്. പക്ഷെ ഇവരാരെങ്കിലും ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പൗലോസ് നേരത്തെ കൊല്ലപ്പെടുമായിരുന്നു. ഇവിടെ ആകട്ടെ സെഞ്ചൂരിയൻ യൂലിയോസ് ആണ് ദയ കാണിക്കുന്നത്, ശതാധിപന യൂലിയോസ്. അതിന് കാരണമുണ്ട്. അഗ്രിപ്പ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, അഗ്രിപ്പയുടെ മുമ്പിൽ പൗലോസ് പ്രഭാഷണം നടത്തുമ്പോൾ അവിടെ ഒരുപാട് വിഐപികളുണ്ട്. അഗ്രിപ്പ രാജാവുണ്ട്, ഗവർണേഴ്സ് ഉണ്ട്, കമാൻഡേഴ്സ് ഉണ്ട്, സെഞ്ചൂരിയൻസ് ഉണ്ട്, സെയിൽസ്മെൻസ് ഉണ്ട്. അവരപ്പോ എല്ലാവരും ഇങ്ങനെ വലിയ വിഐപികളാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ കൂട്ടത്തിൽ ഈ സെഞ്ചൂരിയൻ യൂലിയോസും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പൗലോസിന്റെ വാക്കുകളെല്ലാം കേട്ടു. പൗലോസ് താൻ ചൗരായ സമയത്ത് ചെയ്ത കാര്യങ്ങള്, പൗലോസ് ആയനശേഷം താൻ ചെയ്ത കാര്യങ്ങൾ, ദൈവമായിട്ടുള്ള സംഭാഷണങ്ങള്, സഭയെ വളർത്താൻ വേണ്ടി ഓടിയത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു വളരെ ഒരു ടച്ചിങ് അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അപ്പൊ ആ ഒരു ബലത്തിലാണ് പൗലോസിനെ സഹോദരന്മാരുടെ സൽക്കാരത്തിന് വേണ്ടി യൂലിയോസ് വിടുന്നത്. അപ്പൊ ഇവിടെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ കൂട്ടുകാരെന്ന് പറയുന്ന ആരാണ്? 2 അഭിപ്രായം പറയുന്നുണ്ട്. ഒന്ന്, ആ ഷിപ്പിൽ തന്നെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് ആയിട്ടുള്ള പാസഞ്ചർ സൈഡിലുള്ള ലൂക്കൂസും അരിസ്ത്രോവസും ആയിരിക്കാം അവരുടെ അടുക്കലേക്കായിരിക്കാം പോയത്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ പല കമ്പാർട്ട്മെന്റിലായിരിക്കും. എന്നാൽ ടി ടി വന്നതിന് ശേഷം ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്ത ശേഷം നമ്മളൊക്കെ കൂട്ടുകാരിൽ നിന്ന് ഒരു കമ്പാർട്ട്മെന്റ് ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയായിരിക്കാം. രണ്ടാമൊരു അഭിപ്രായം പറയുന്നത് പൗലോസ്ലീഹ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും സഹോദരങ്ങൾ ക്രിസ്ത്യൻ സഹോദരങ്ങളൊക്കെയും പൗലോസിനെ കാണാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. ബൈബിൾ പല ഭാഗത്തും, അതായത് പ്രത്യേകിച്ച് ആക്ട് ചാപ്റ്റർ 21 പറയുന്നുണ്ട്, പൗലോസ്ലീഹ മൂന്നാമത്തെ മിശ്രി യാത്ര കഴിഞ്ഞിട്ട് യെരുശലേമിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് പല തുറമുഖം വഴിയാണ് വന്നിരുന്നത്, കോസ്, റോബോസ്, പറ്റാര, ഫുനിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടിയാണ് വന്നത്. അപ്പൊ ഇവിടെ വരുമ്പോഴെല്ലാം പൗലോസ് കാണുന്നത് തന്റെ സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ പൗലോസിനെ കാണാൻ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരുപക്ഷെ അതായിരിക്കാം എന്ന് രണ്ട് അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഇനിയും അങ്ങനെ സർക്കാരം കഴിഞ്ഞു, അവിടുന്ന് ഷിപ്പ് പോവുകയാണ്. സീതോൻ കഴിഞ്ഞ് പല സ്ഥലങ്ങൾ ഇപ്പോൾ വായിച്ചു കിട്ടും, നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട. പ്രധാനപ്പെട്ട ഒന്നാണ് സീതോൻ. രണ്ടാമത് ഒരു ഒരു സീപോർട്ട് എന്ന് പറയുന്നത് മുറ എന്ന സീപോർട്ടാണ്. ഇതുവരെ ഒരു ചെറിയൊരു കപ്പലിലായിരുന്നു, അതുകൊണ്ട് അത് എല്ലായിടത്തും സ്റ്റോപ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഈ മുറയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ഇറ്റലിയിലേക്കുള്ള ഒരു കപ്പലിലാണ് അവര് കയറിയത്. ഇപ്പൊ ഈ മുറ എന്ന് പറയുന്ന സീപോർട്ട് എന്ന് പറയുന്നത് എല്ലാ പല ദേശത്തിന്റെ സെൻട്രൽ പോയിന്റ് ആണ്. ഈ റോമിലേക്കുള്ള ഗ്രോസറി ഐറ്റങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെയും വന്നുകൊണ്ടിരുന്നത് ഈജിപ്തിലായിരുന്നു. അപ്പൊ ഈജിപ്തും റോമിലും രണ്ട് സൈഡിലായിട്ടായിരുന്നു. അപ്പം ഈ അപ്പൊ ആ യാത്ര മുഴുവനും ഈ മുറ വഴിയായിരുന്നു. അപ്പം മുറ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സെന്റർ ആയിരുന്നു. അങ്ങനെ മുറയിൽ വന്നു അതിന് ശേഷം അവർ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. അവള് അവിടൊന്നും ഞാൻ ടച്ച് ചെയ്തില്ല. അവസാനമായിട്ട് അവർ വന്നത് ശുഭ തുറമുഖത്ത് എത്തി എന്ന് അവിടെ പറയുന്നു. അതാണ് അവസാനം നമ്മൾ വായിച്ചു കേട്ടത്. ശുഭ തുറമുഖമുള്ള ബസ് 8 പറയുന്നു ശുഭ തുറമുഖം എന്ന ഒരു സ്ഥലത്ത് അവിടെ എത്തി. ഇപ്പൊ ഇത്ര നമ്മൾ കേട്ടത് ജസ്റ്റ് അവർ കൈസന് യാത്ര വെച്ചു, സീതോനിലെത്തി, സീതോനിൽ യൂലിയോസ് ചതാപൻ യൂലിയോസ് പൗലോസിനെ സഹോദരന്മാരുടെ സൽക്കാരത്തിന് വേണ്ടി പറഞ്ഞേക്കുന്നു. തുടർന്ന് അവർ മുറയിലെത്തി, മുറയിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഷിപ്പ് കയറി അവർ വരികയാണ് ശുഭ തുറമുഖമുള്ള ഏതൊരു എന്നുള്ള പേരുള്ള സ്ഥലത്ത് അവരെത്തിയാണ്. അടുത്ത വായിച്ചാട്ട് വേഴ്സസ് 9-26 വായിച്ചാട്ട് പ്ലീസ്.
ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കുകയും കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ് പുരുഷന്മാരെയും ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ ബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായികയാൽ അവിടെ നിന്നും നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫൊയ്നീക്ക എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്കപേരും ആലോചന പറഞ്ഞു. തേക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രോത്തദ്വീപിന്റെ മറപ്പറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങിയാൽ ഞങ്ങൾ കൈവിട്ടു. അങ്ങനെ പതറിപ്പോയി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപ്പറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി. അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണത്തിട്ടമേൽ അകപ്പെടും എന്ന് പേടിച്ച് പായി ഇറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽകോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടും ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേതായിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പീനെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു.
സീബോണിൽ നിന്ന് കൈസറിൽ യാത്ര തിരിച്ചു. സീബോണിലെത്തി അവിടുന്ന് പല സീപോർട്ടിന് ശേഷം മൂറ എന്ന സ്ഥലത്തെത്തി. മൂറയിൽ നിന്നും ഡയറക്റ്റ് ഇറ്റലിയിലേക്കുള്ള ഷിപ്പിൽ അവർ കയറി. പിന്നീട് പക്ഷെ ഇവിടെ പറയുന്നു, മുറ മുതൽ വളരെ സ്ലോയിലാണ് ഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്. പല ദിവസങ്ങളും എത്ര ദിവസം കഴിഞ്ഞു അവർക്കും അറിയില്ല. ഇതിനിടയിൽ ഒരു നോയമ്പുകാലം കഴിഞ്ഞു എന്ന് പറയുന്നു. വേഴ്സ് 9 പറയുന്നു, ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, യഹൂദന്മാരുടെ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു ഡേ ഓഫ് അറ്റോൺമെന്റ്, അതായത് പാപ പരിഹാര ദിവസം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 23:27 പറയുന്നുണ്ട്, ലേവ്യ പുസ്തകം 23:27. ഇത് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന ഒരു നോയമ്പാണ്, ഒരു പെരുന്നാളാണ്. ഇവിടെ നിന്ന് അവിടെ എത്തി ഈ ശുഭപരിമുഖത്തിന് ശേഷം എത്തിയതിനു ശേഷം പോലീസിൽ അവർ പറഞ്ഞു, തൽക്കാലം നമ്മൾ ഇവിടുന്ന് പോകരുത്, കുറച്ചുനാൾ ഇവിടെ തന്നെ തങ്ങണമെന്ന്. ഇത് കേട്ട് ശതാധിപൻ പറയുകയാണ്, വേഴ്സ് 11, ശതാധിപൻ പറഞ്ഞു, ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ ഉപരിയായി കപ്പിത്താന്റെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. അത് നാച്ചുള്ളതാണ്, കാര്യം അവിടെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് ഈ കപ്പലിലുള്ളവർ. പ്രത്യേകിച്ച് ക്യാപ്റ്റൻ അറിയാം, ഇവിടെ പറയുന്ന കപ്പലിന്റെ ഓണറുമുണ്ട്, അദ്ദേഹം ഉണ്ട്, പിന്നെ ക്രൂമെൻ ഉണ്ട്. ഇവർക്കൊക്കെ അറിയാം അവിടുത്തെ കാര്യം എങ്ങനെയാണ്. ഇതൊന്നും അറിയാൻ വയ്യാത്ത പൗലോസിന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? അതുമല്ല, ഇവിടെ ഇനി വിന്റർ സീസൺ വരികയാണ്. വിന്റർ വരുന്നതിന് മുമ്പ് അവർക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ഒരു തുറമുഖത്ത് എത്തണം, ഫിലിക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം. അതുകൊണ്ട് പൗലോസിന് വാക്ക് മൈൻഡ് ചെയ്യാതെ അവർ പോവുകയാണ്. അപ്പൊ പൗലോസ് പക്ഷെ ഉദ്ദേശിച്ചതേയുള്ളൂ, കാറ്റിന്റെ ഗതി നേരെയാകുന്നവരെ നിങ്ങൾ ഈ ശുഭ തുറമുഖത്ത് താമസിക്കണം എന്നുള്ളതായിരുന്നു പൗലോസിന്റെ നിർദ്ദേശം. എന്നാൽ ഇവർ ചിന്തിച്ചു, ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ കഴിയില്ല, വിന്റർ ആകുന്നതിന് മുമ്പ് പുതിയ സ്ഥലത്ത് എത്തണം, അതിനുവേണ്ടി അവർ പോവുകയാണ്. അങ്ങനെ വീണ്ടും കപ്പൽ യാത്ര ആരംഭിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഗതി എല്ലാം അവർക്ക് നേരെ അഗ്നസ്റ്റായി. ഷിപ്പ് സ്മൂത്ത്ലി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ്റ് അതിനനുകൂലമായിട്ട് അടിക്കണം. പക്ഷെ ഇപ്പോഴ് കാറ്റ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് അടിക്കുകയാണ്, അവർ പോകുന്ന ഓപ്പോസിറ്റ് ആയിട്ട് കാറ്റ് അടിക്കുകയാണ്. അങ്ങനെ വളരെ പ്രയാസപ്പെടുകയാണ്. ഹിസ്റ്റോറിയൻസ് പറയുന്നത് ആ സമയത്ത് യാത്ര ഉണ്ടാകുമ്പോൾ ഇതുണ്ടാകും, എന്നാൽ ദൈവത്തിന്റെ ഒരു അരുളപ്പാടിന് വേണ്ടി അല്ല, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടു. പോകുന്ന സമയത്ത് മുന്നോട്ട് പോവുകയാണ്, എവിടെങ്കിലും ഒന്ന് നങ്കൂരം വേണം, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങോട്ട് പറ്റുന്നില്ല, ഏറ്റവും വലിയ കൊടുങ്കാറ്റ് അടിക്കുന്നത്. അവിടെ 14 വാക്യത്തിൽ പറയുന്നുണ്ട്, കുറെ കഴിഞ്ഞിട്ട് കപ്പലിന് വിരോധമായി ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പലിന്റെ ഇതിന്റെ പേരാണ് ഈശാന മൂലൻ. ഇംഗ്ലീഷിൽ പറയുന്നത് യൂറോസിയോഡിൻ എന്നാണ് പറയുന്നത്, യൂറോക്ലോവൻ എന്നും പറയുന്നുണ്ട്. പക്ഷെ ഈശാന മൂലൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ ചില ഒരു പാട്ടിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഒരു പാട്ടാണ് പറയുന്നുണ്ട്, വിശ്വാസ കപ്പ് താഴുമോ ഈശനമൂലനേറുന്നേ ആശ്വാസമേവേദമായി വന്നാലും വിശ്വാസനായക പ്രിയ. നമ്മൾ പാടുന്നതാണ്, വിശ്വാസ കപ്പ് താഴുമോ ഈ ഉലകിൽ ഈശന മൂലനേറുന്നേ. അതാണ് ഈ ഈ കാറ്റിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ വലിയൊരു കൊടുങ്കാറ്റാണ് അടിച്ചതാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് അവർക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് എവിടെയെങ്കിലും അടുത്തൊരു സീപോർട്ടിൽ എത്തണം. അങ്ങനെ ക്ലൗദ എന്ന ഒരു തുറമുഖത്ത് ഒരു വിധത്തിൽ അവർ എത്തിച്ചേരുകയാണ്. അവിടെ നിന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, കപ്പലിലെ ചെറു ബോട്ടിലുണ്ട്, അത് താഴെ ഇറക്കി സേഫ് ആക്കി. കാരണം എന്തെങ്കിലും അപകടം വന്ന് കപ്പൽ നശിച്ചുപോയാൽ അത് കയറി അവർക്ക് പോകണം. രണ്ടാമതായിട്ട് വലിയ ബലമുള്ള കയറുകൾ കൊണ്ട് ഈ കപ്പലിനെ വരുങ്ങി കെട്ടി. മൂന്നാമതായിട്ട് കപ്പൽ ഏതെങ്കിലും ഒരു അടുത്ത് പോയി അടിഞ്ഞു പോയാൽ പിന്നെ അവിടെ മൂയം ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അതിനുശേഷം കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി അതിലെ സാമാനങ്ങളെല്ലാം എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. നമ്മള് ഇത് പറയുമ്പോൾ നമുക്ക് യോനയുടെ യാത്രയിലുണ്ടായ അനുഭവം നമുക്ക് ഓർമ്മ വരും. അതായത് ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരായി യോന നിലവിലേക്ക് പോകുന്നു, ഇവൻ തരസത്തിലേക്ക് പോകുന്നു. പക്ഷെ ദൈവം വലിയൊരു കൊടുങ്കാറ്റടുപ്പിച്ച് അവരെ ശിക്ഷിക്കുമ്പോൾ ആ കപ്പിലുള്ളവർ സാധനങ്ങളെല്ലാം എടുത്ത് കടലിൽ എറിയുന്നതായിട്ടുള്ള ഭാഗം പറയുന്നുണ്ട്. ഇവരെ തന്നെയാണ് ഇവരെ സാധന സാമഗ്രികളെല്ലാം എടുത്ത് വെളി കളയുകയാണ്. പക്ഷെ വേറൊരു വിഷയത്തിൽ ഉണ്ടായി, ഇവർക്ക് രാത്രിയെന്നോ പകലെന്നോ അറിയാത്ത രീതിയിൽ ഏറെ ഉപരിതലത്തിൽ വായുമണ്ഡലം മുഴുവൻ നീരാവി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വളരെ ടയേർഡായി, പ്രശ്നങ്ങളായി, ഫുഡില്ല, എവിടെയാണ് തങ്ങളെന്ന് അറിയുന്നില്ല, കപ്പൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നില്ല, എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയില്ല. അഹപ്പാട് വലിയൊരു പ്രയാസത്തിൽ അവർ നിൽക്കുകയാണ്. ഭയങ്കരമായിട്ട് അങ്ങ് ആശയത്തിന് ഒന്നുമില്ല, പക്ഷെ മരണമാണ് തങ്ങളുടെ മുൻപിൽ ഉള്ളത് എന്ന് അവർ പേടിച്ചിരിക്കുമ്പോഴാണ് പൗലോസ് ശ്ലീഹ എഴുന്നേറ്റ് നിന്ന് അവരോട് പറയുകയാണ്. 21-ാം വാക്യത്തില് എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ശുഭദുരമുഖത്തും തൽക്കാലം പോകണ്ട എന്ന്. അങ്ങനെ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നു. ശരി, പേടിക്കണ്ട, ഇപ്പൊ കപ്പൽ നശിച്ചാലും നിങ്ങൾ ആരുടെയും പ്രാണൻ നശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരുപക്ഷെ കപ്പലുള്ളവരെല്ലാവരും പൗലോസിനെ ഇങ്ങനെ അത്ഭുതത്തോട് നോക്കിയാണ്. കാരണം കപ്പൽ യാത്ര ചെയ്യുന്നവരാണ് അവർ പലരും. പ്രത്യേകിച്ച് അതിന്റെ ക്യാപ്റ്റനുണ്ട്, ഓണറുണ്ട്, ക്രൂമാൻ ഉണ്ട്, ഇവരൊക്കെ ഉള്ളപ്പോഴും അവർക്കൊക്കെ മനസ്സിൽ കിടക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, തങ്ങൾ മരിച്ചു പോവും. അങ്ങനെയിരിക്കുമ്പോൾ വേണ്ട ഒരുത്തം പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല എന്ന്. അതിനാണ് ഒരുപക്ഷെ പൗലോസിന്റെ സൂക്ഷ്മയിൽ കാണുമല്ലേ. പൗലോസ് വീണ്ടും പറഞ്ഞു, ഇത് ഞാനല്ല പറയുന്നത്, ഞാൻ എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്ന് എന്നോട് അരുളിച്ചതാണ്. എന്നോട് ഒന്ന് രണ്ടു പേരും പറഞ്ഞു, ഒന്ന് പൗലോസ് ഭയപ്പെടേണ്ട, നീ കൈസിന് മുമ്പിൽ നിൽക്കണം. രണ്ട്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ എന്നോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞിരിക്കുന്നു. വളരെ അത്ഭുതകരമായ ഒരു പിക്ചറാണ്. കാര്യം പൗലോസിന്റെ യാത്രയിലൊക്കെയും പ്രയാസങ്ങളെയും പ്രശ്നഘട്ടങ്ങളെല്ലാം ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് ബൈബിൾ എന്നെ സാക്ഷിക്കുന്നു. തന്റെ തന്റെ ദൈവമായിട്ടുള്ള ആദ്യത്തെ സംഭാവന എന്ന് പറയുന്നത് ഡമാസ്കസിൽ വെച്ചാണ്. പൗലോസ് ശൗലിനോട് ചോദിക്കുന്നു, ശൗലോ ശൗലോ നീ എന്നെ ഉദ്ധരിക്കുന്നത് എന്ത് എന്നൊരു ഒന്ന് വൺ വേർഡ് അല്ല, മറിച്ച് 26-ാം അധ്യായത്തിൽ ആക്സ് ചാപ്റ്റർ 26 ശൗലും ദൈവമായിട്ട് വലിയൊരു സംഭാഷണം നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. തന്റെ രണ്ടാമത്തെ മിഷനറി യാത്രയിൽ പൗലോസ് ഫിലിപ്പിയിൽ വെച്ച് വെളിച്ചപ്പാർപ്പിക്കാത്ത സ്ത്രീയെ പൗലോസ് ലീഹ സൗഖ്യമാക്കുന്നു. പൗലോസ് ലീഹ സുനവിൽ പോകുമ്പോൾ ഈ വെളിച്ചപ്പാർത്തി സ്ത്രീ വന്നിട്ട് പൗലോസിനെ ശിലാസിനെ നോക്കി, ഈ മനുഷ്യർ അത്യനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, രക്ഷാമാർഗം നിങ്ങളെ അറിയിക്കുന്നതാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് പലരും സമർപ്പിച്ചപ്പോൾ പൗലോസ് ആ സ്ത്രീയിൽ നിന്ന് ദുരാത്മാവിനെ ഓടിക്കുകയാണ്. എന്നാൽ തങ്ങളുടെ ആദായം ഈ സ്ത്രീയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്നറിഞ്ഞ ഈ സ്ത്രീയുടെ യജമാന്മാർ നഗരാജന്മാരെ അടുക്കൽ പോയി പരാതി പറഞ്ഞു. പൗലോസിനെയും ശീലാസിനെയും അടുപ്പിച്ച് തടവിലാക്കിയാണ്. പക്ഷെ ആ രാത്രിയിൽ ദൈവത്തെ പാടിസ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് അവിടെ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് സംഭവിച്ച എന്താണ്, പിറ്റേന്ന് കാരാഗ്രഹ പ്രമാണി കുടുംബമായി സ്നാനമേറ്റ് സഭയോട് ചേരുകയാണ്. രണ്ടാമതായിട്ട് പൗലോസ് ലീഹ കുരുങ്ങിലുണ്ടായ സംഭവമാണ്. പൗലോസ് ലീഹ ബെസലോനിക്ക, ഗ്രോവ, അതേന തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയും സുവിശേഷം അറിയിക്കുകയാണ്. പക്ഷെ അവിടെ എല്ലാം പൗലോസിന് ഒരു കാര്യമായ ഒരു സപ്പോർട്ട് ഉണ്ടായില്ല, ഭയങ്കര എതിർപ്പൊട്ടുണ്ടായി. അപ്പൊ അവസാനം കുരുന്തിൽ വന്നു. അവിടെയും ഈ സെയിം സിറ്റുവേഷൻ ആണ്, യഹൂദന്മാരൊക്കെയും പൗലോസിനോട് എതിർക്കുകയാണ്. എന്നാൽ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ആ രാത്രിയിൽ പൗലോസിന്റെ മുമ്പാകെ ദൈവം പ്രത്യക്ഷപ്പെട്ടു വരികയാണ്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ആരും എന്നെ ആക്രമിക്കുക ഉപദ്രവിക്കുകയോ ചെയ്യുകയില്ല, ഈ പട്ടണം എനിക്ക് വളരെ ജനമുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം പൗലോസ് ലീഹ പിടിച്ചു കെട്ടി സന്നദ്ധ സംഘം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെയും കലഹമുണ്ടായി. പൗലോസിനെ അവിടുന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി സഹസ്രാധിപൻ കാരാഗത്തിൽ അടയ്ക്കുകയാണ്. പക്ഷെ അന്ന് രാത്രിയിലും പൗലോസിന് മുമ്പാകെ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നീ ധൈര്യമായിരിക്കുക, എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിക്കുന്നത് പോലെ റോമയിലും സാക്ഷീകരിക്കണം, അവിടെ നീ ഭയപ്പെടേണ്ട. ഇന്നിതാ ഇവിടെയും ഇങ്ങനൊരു രീതിയിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. ഒരുപക്ഷെ മറ്റു ശിഷ്യന്മാർക്കും ഇതുപോലെ ഡിറക്ഷൻ ദൈവം കൊടുത്തു കാണും, പക്ഷെ നമുക്ക് കൃത്യമായിട്ടൊന്നുമില്ല. പത്രോസിനും യോഹന്നാൻ ക്ലിയായിട്ടൊക്കെ പ്രത്യക്ഷപ്പെട്ടായിട്ട് പറയുന്നുമുണ്ട്. ഇവിടെ പറയാണ്, ഈ യാത്രയില് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മൾ പാടാറുണ്ടല്ലോ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടകിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഓളങ്ങൾ, കൊടുങ്കാറ്റുകൾ, വിഷയങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നമൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും നമ്മുടെ ജീവിതമാണ് പടകിൽ തമ്പരാനുണ്ട് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ കൂടെ ലോകം പോവുകയാണ്. ഏകദേശം 1,80,000 ആൾക്കാർ മരിച്ചു കഴിഞ്ഞു, 25-26 lakh ആൾക്കാർ രോഗത്തിൽ കഴിയുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിലും ഈ ലോകമാണ് പടകിൽ ദൈവമുണ്ട്, അദ്ദേഹം അറിയാതൊന്നും സംഭവിക്കില്ല എന്ന വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. അപ്പൊ ദൈവം ആദ്യം പറഞ്ഞു, പൗലോസിനോട് ആദ്യം പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട, നീ കൈശ്വരനോട് നിൽക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കും. രണ്ടാമത് പറയുന്നത്, നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരൊക്കെയും നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. വളരെ അർത്ഥത്തെ ഒരു കാര്യങ്ങളാണ്. വേണമെങ്കിൽ ദൈവത്തിന് അവരെല്ലാം കൊന്നിട്ട് പൗലോസിനെ രക്ഷിക്കാം, പക്ഷെ അതല്ല. പൗലോസിനൊപ്പം തന്നെ പൗലോസിനെ എതിർക്കുന്നവരും പൗലോസിനെ കളിയാക്കുന്നവരും ഒക്കെയും ദൈവം പൗലോസിന്റെ പ്രാർത്ഥനയാൽ രക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, സോദോം ഗൊമോറ പട്ടണം നശിക്കപ്പെടുന്ന മുമ്പായിട്ട് അബ്രഹാം ദൈവത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, 10 നീതിമാന്മാർ ഉണ്ടെങ്കിൽ പട്ടണം നശിപ്പിക്കുമോ? ഇല്ല, 10 നീതിമാന്മാരുണ്ടെങ്കിൽ പട്ടണം നശിപ്പിക്കുകയില്ല. ഈ യാത്രയിൽ ഒരു നീതിമാൻ ഉണ്ടായിരുന്നു, പൗലോസിനുള്ള നീതിമാനായ ഒരാളുണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ രക്ഷിക്കുകയാണ്. നമ്മളൊക്കെയും ഫ്ലൈറ്റ് ജേർണി ചെയ്യുന്നവരാണ്, മറ്റ് ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ഓർത്തോണം, നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നതിനെ രക്ഷിക്കുന്നത്. നമ്മുടെ ഒരു പ്രാർത്ഥന, നമ്മളൊക്കെയും ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ്സിലും ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾക്ക് കുരിശ് വരച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ചാണ് കയറുന്നത്. ആ ഒരു പ്രാർത്ഥനയാണ് നമ്മളെ മാത്രമല്ല നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കുന്നത് എന്ന് നമ്മളൊന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ ദൈവം പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ പൗലോസ് അവരോട് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട എന്ന ഒരു ധൈര്യം അവർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവമാണ് അടുത്ത ഭാഗത്ത് വിവരിക്കുന്നത്. 27-44 വായിച്ചത്.
14 രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്രിയ കടലിൽ അലയുന്നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയമിട്ട് 20 മാർ എന്ന് കണ്ടു. കുറേ അപ്പുറം പോയിട്ട് വീണ്ടും ഈയമിട്ട് 15 മാർ എന്ന് കണ്ടു. പാറസ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് 4 മങ്കൂരമിട്ടു. നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകാൻ വിചാരിച്ചു. അണിയത്ത് നിന്ന് മങ്കൂരമിടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണിക്കടലിൽ ഇറക്കി. അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. പടയാളികൾ തോണിയുടെ കയറെറുത്ത് അത് വീഴിച്ചു കളഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും കഴിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14 ദിവസമാകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തിന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുകെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകെപ്പാടെ 276 ആൾ ഉണ്ടായിരുന്നു. അവർ തിന്നു തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു. വെളിച്ചമായപ്പോൾ ഇന്ന ദേശം എന്നവർ അറിഞ്ഞില്ല എങ്കിലും കരയുള്ള ഒരു തുറകണ്ട് കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണം എന്ന് ഭാവിച്ചു. നങ്കൂരം മറുത്ത് കടലിൽ വിട്ട് ചുക്കാന്റെ കെട്ടുമടിച്ച് പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി. ഇരുകടൽ കുടിയൊരു സ്ഥലത്തിന്മേൽ തയ്യാറായി സ്ഥലത്ത് ചെന്ന് കയറുകയാൽ കപ്പലടിഞ്ഞ് അണിയാവുറച്ച് ഇളക്കമില്ലാതെയായി. അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഗണ്ണങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. പറക്കുമോ
ഹലോ അച്ഛാ, ഹലോ.
സോറി സോറി, ഞാൻ മ്യൂട്ട് ആക്കിട്ടേ. കേൾക്കാമല്ലേ?
ഇപ്പൊ കേട്ടോ, ഇപ്പൊ
കേട്ടോ. പൊറോസ്ലിയയും കൂട്ടരും കപ്പലിൽ വളരെ സ്ട്രഗിൾ അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് കാരണം കപ്പല് നശിക്കാറായി. ആൾക്കാര് മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഈ സമയത്താണ് പൗലോസ് ലീഗ അവർക്ക് ആശ്വാസ വാക്കുമായിട്ട് വരുന്നത്. നിങ്ങൾ അവിടുന്ന് ശുഭ തുറമുഖത്തും യാത്ര തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം ചരിത്രകാരന്മാർ പറയുന്നുണ്ട് പൗലോസ് ലീഗക്ക് ഏകദേശമൊക്കെ ഐഡിയ ഇതിനെപ്പറ്റി അറിയാം. പ്രത്യേകിച്ച് രണ്ടു കുരിന്തർ 11:25 പറയുന്നുണ്ട്. സെക്കൻഡ് കുരിന്തർ ചാപ്റ്റർ 11:25 പറയുന്നുണ്ട്, മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടതായും 24 മണിക്കൂർ താൻ വെള്ളത്തിൽ കഴിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നു. പക്ഷെ ആ ഒരു അനുഭവത്തിലായിരിക്കാം പൗലോസ് ഇവിടെ പറയുന്നത്. എനിവേ, അവര് പൗലോസിന്റെ വാക്ക് ഒരു പകുതി പ്രദേശം അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അങ്ങനെ കഴിഞ്ഞപ്പോഴാണ്, 14 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഏകദേശം ഒരു കരയ്ക്ക് അടുക്കുന്നതായിട്ട് അവർക്ക് തോന്നി. ഒരു നേരം വെളുക്കുവാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. നേരം വെളുക്കാറായപ്പോഴത്തേക്ക് കപ്പലിലുണ്ടായിരുന്ന കപ്പൽ സെയിലേഴ്സ് അവർ, അതായത് കപ്പലിന്റെ ഓണറും ക്യാപ്റ്റനും ക്രൂമനും ഒക്കെ എങ്ങനെ രക്ഷപ്പെടാൻ തക്കവണ്ണം അവരിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. പക്ഷെ പൗലോസ് അത് തടയുകയാണ്. കാര്യം അവരുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നേരം വെളുത്തു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരും പറഞ്ഞു, ബാ നിങ്ങൾ ഒന്ന് ഭക്ഷണം കഴിക്ക്, നിങ്ങൾ ഇത്രയും നേരം പട്ടിണി കിടക്ക, ഇത്രയും നാളും പട്ടിണി കിടക്കുക എന്നത് നല്ലതല്ലല്ലോ. 14 ദിവസം നിങ്ങൾ പട്ടിണിയാണ്, അവിടെ ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളെ അപേക്ഷിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഓർത്തോണം സുഖതുറമോ, അതായത് ഫെയർ ഹെവൻ വെച്ച് പൗലോസിന്റെ വാക്കൊന്നും ഇവർ കേട്ടില്ല. പിന്നീട് മനസ്സിലായി പൗലോസിന് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള മനുഷ്യനാണ്, ദൈവത്തിന്റെ ദാസനാണ് എന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ട് പിന്നീടുള്ള ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചേഞ്ച് ആകുകയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെയും അനുസരിക്കാൻ തയ്യാറാകുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ആരുടെയും തലേന്ന് ഒരു മുടി പോലും നഷ്ടമാകുകയില്ല. വളരെ ഒരു കാരണവർ എന്ന നിലയിൽ അവർക്ക് ആശ്വാസം കൊടുക്കുകയാണ്. സാധാരണ ഇങ്ങനെ സിറ്റുവേഷനിൽ ക്യാപ്റ്റൻ വന്നാണ് അവർക്ക് വേണ്ട സപ്പോർട്ട്, മോറൽ സപ്പോർട്ട് കൊടുക്കേണ്ടത്. പക്ഷെ അദ്ദേഹം പേടിച്ചിരിക്കുകയാണ്. വിധേയമാട്ടെ, പൗലോസ് ആകട്ടെ, താനൊരു തടപുള്ളിയാണ്. തന്നെ ഐസ്ഥാനത്തിന് റോമിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം വേണ്ട തൈലൻഡായിട്ടിരിക്കാം. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ഒരു അംബാസഡർ എന്ന നിലയിൽ വേണ്ട കാര്യങ്ങളെല്ലാം പൗലോസ് അവിടെ ചെയ്യുകയാണ്. അവർക്ക് ധൈര്യം കൊടുക്കുകയാണ്. വലിയൊരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. അതിനുശേഷം അപ്പുവെടുത്ത് വാഴ്ത്തി എല്ലാവരും കാണുകയെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. അതുവരെ ജീവിതത്തിൽ ഇനിയൊന്നും ലഭിക്കുകയില്ല, മരണമല്ല, ഇവരൊന്നും മുൻപിലില്ല എന്ന കണ്ടവർ ഇതാ പൗലോസിന്റെ മുൻപിലിരുന്ന് ധൈര്യത്തോടെ ഭക്ഷണം കഴിക്കുകയാണ്. പൗലോസ് ആകട്ടെ അപ്പമെടുത്ത് ദൈവത്തെ വാഴ്ത്തി എന്നാണ് പറയുന്നത്. യേശുമ്പരാൻ തന്റെ തെസാ പെരുന്നാൾ സമയം ചെയ്തതാണ്. ഒരു സൈഡിൽ യൂറ, മറുസൈഡിൽ പത്രോസ്. ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കും, മറ്റേ തള്ളിപ്പറയും, എന്നിട്ട് പോലും അദ്ദേഹം അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർ കൊടുക്കുകയാണ്. സെയിം ഇവിടെ അതന്നെയാണ്. പൗലോസിലേക്ക് അറിയാം തന്നെ ഇന്നല്ലേ നാളെ കൊല്ലാത്തക്കോണം പ്ലാൻ ചെയ്യുന്ന ശടാധിപരും പടയാളികളും മറുസൈഡിൽ തനിക്ക് എതിരായിട്ട് നിൽക്കുന്ന മറ്റുള്ളവർക്ക് അവരുടെ മുമ്പിലാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അപ്പം നുറുക്കി കൊടുക്കുകയാണ്. അതെല്ലാം തിന്നശേഷം ബാക്കിയുള്ളതെല്ലാം വെളിക്കളഞ്ഞു കപ്പിന്റെ ഭാരം കുറച്ചു. കുറച്ചുകൂടി വെളിച്ചമായപ്പോൾ അവർക്ക് മനസ്സിലായി ഏതോ ഒരു ദ്വീപിലേക്ക് എത്തുകയാണ് എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് കപ്പൽ പോവുകയാണ്. പക്ഷെ പോകുന്ന വഴി രണ്ട് കടലിന്റെ ഇടയിലുള്ള സ്ഥലം വന്നപ്പോൾ കപ്പൽ അവിടെ ഉറച്ചുപോയി. കപ്പൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കപ്പൽ ഉറച്ചു പോയി കഴിഞ്ഞാൽ കാറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കാറ്റ് വരികയാണെങ്കിൽ ആ കപ്പൽ നശിച്ചു പോകും. അപ്പോൾ കപ്പൽ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഉറച്ചു പോയാൽ നശിച്ചു പോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. കപ്പൽ ഉറച്ചു, പിന്നെ ശക്തമായ കാറ്റിൽ കപ്പൽ നശിക്കുകയാണ്. കപ്പലെല്ലാം തകർന്നു പോയി. അപ്പോഴ് തടവുള്ളിലുണ്ട്, അവർ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട്. അങ്ങനെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയിട്ടുള്ള പടയാളികൾക്ക് അതൊരു പ്രശ്നമാവും. ഒരുപക്ഷെ അവർക്ക് അത് വധശിക്ഷ തന്നെ ലഭിക്കാം. അതുകൊണ്ട് പടയാളികൾ പറയുകയാണ്, തടവുള്ളിൽ എല്ലാവരെയും വെടിവെച്ച് കൊല്ലണം. കാര്യം ഒരുപക്ഷെ അവര് രക്ഷപ്പെട്ടു പോയാൽ നമുക്കെതിരായിട്ട് കേസ് വരും. അപ്പൊ ആ സമയത്തേക്കും ശതാധിപനായ യൂലിയോസ് ശരിക്കും ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് പൗലോസിൽ കൂടെ മനസ്സിലായി. അഗ്നിപരാജയ മുമ്പിൽ നിന്ന് കേട്ട ആ അനുഭവം അദ്ദേഹത്തെ മനസ്സിലുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഇത്രയും നാളുമായിട്ടുള്ള ഈ കപ്പൽ യാത്രയിൽ പൗലോസ് എന്ന വ്യക്തിയെ മനസ്സിലാക്കിയ ശതാധിപൻ യൂലിയോസ് പറയാണ്, അങ്ങനെ ആരെയും കൊല്ലണ്ട, ആൾക്കാരെ നീന്തുന്നവർ നീന്തി രക്ഷപ്പെടട്ടെ, ഇല്ലാന്നുണ്ട് മറ്റു പലരും ഏതെങ്കിലും തരത്തിൽ പലകളുണ്ട് അതിൽ പിടിച്ചെങ്കിലും അവർ കരയ്ക്ക് കയറട്ടെ എന്ന് പറഞ്ഞ് ശതാധിപൻ പടയാളികളെ അവരെ കൊല്ലുന്നതിൽ നിന്ന് പിന്മാറ്റുകയാണ്. അപ്പൊ അങ്ങനെ അവരെല്ലാവരും, ഇവിടെ പറയുന്നത് 276 ആൾക്കാര് കരയിൽ എത്തിച്ചേർന്നു എന്ന് പറയുകയാണ്. അവരങ്ങനെ മെലിഞ്ഞ എന്നൊരു ദ്വീപിലേക്ക് അവരെല്ലാവരും എത്തി രക്ഷപ്പെട്ടു. ഇതാണ് 27 അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തിയാണ്. നമ്മൾ കണ്ടത് പൗലോസിനെ തടവുള്ളിയായിട്ട് റോമിലേക്ക് കൊണ്ടുവരുന്നു. കൊണ്ടുവരുമ്പോൾ കൈസറയിൽ നിന്നും കപ്പൽ യാത്ര വഴിയാണ് വരുന്നത്. കൂട്ടത്തിൽ ലൂക്കോസ് ഉണ്ട്, ഐസ്ട്രോഹോസ് ഉണ്ട്, മറ്റ് തടവുള്ളികളുണ്ട്. അവരങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന സീഡോൻ എന്ന സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് കൂട്ടുകാരോടൊപ്പം തന്നെ സർക്കാരത്തിന് വിടുന്നു. മേ ബി കൂട്ടുകാർ ലൂക്കും അരിസ്ട്രോസ് ആകാം, ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ക്രിസ്ത്യൻ സഹോദരങ്ങളാകാം. എന്തുമായാലും കൂട്ടുകാരോടൊപ്പം സർക്കാരത്തിന് വിടുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് പല സീപോർട്ട് കഴിഞ്ഞ് മൂറ എന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള റോമിലേക്കുള്ള ഷിപ്പ് കയറി. അതിനുശേഷം അവർ സുഖതുറമുഖത്തെത്തി. അവിടെ വെച്ച് പൗലോസ് പറഞ്ഞു, അതൊരു ഫ്ലൂയിലാണ് വന്നതുകൊണ്ട് പൗലോസ് പറഞ്ഞു ഇവിടെ കുറച്ചാൾ നിന്നിട്ട് പോകാം എന്ന് പറഞ്ഞു. പക്ഷെ അവരെ വാക്ക് കേൾക്കുന്നില്ല, മുൻപോട്ട് പോയി. പിന്നെ വലിയ കൊടുങ്കാറ്റുണ്ടാവും, ഈശ്വൻ മൂലൻ എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് അടിച്ച് ആ കപ്പൽ നശിക്കുകയാണ്. ആൾക്കാരും വലിയൊരു പ്രയാസത്തിലായി. പക്ഷെ ആ സമയത്ത് പൗലോസ് അവർക്ക് ധൈര്യം കൊടുക്കുന്നു, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങളുടെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോവുകയില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും, നിങ്ങൾ ഇത് പറയുന്ന ഞാനല്ല, എന്നെ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവമാണ് എന്നോട് ഇത് കഴിഞ്ഞ രാത്രി പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കൊന്നും സംഭവിക്കില്ല, എന്നോടൊപ്പം ഈ കപ്പൽ യാത്ര ചെയ്യുന്നവർ എനിക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ധൈര്യപ്പെട്ടു. 14 ദിവസം കഴിഞ്ഞ് ഒരു ദ്വീപിൽ അവർ എത്തുകയാണ്. ആ സമയപ്പോൾ എന്റെ 14 ദിവസം നേരം എടുത്തപ്പോൾ പൗലോസ് അപ്പുറത്ത് വാഴ്ത്തി അവർക്കെല്ലാരും കൂടുതൽ അവർക്കെല്ലാം ധൈര്യമായി. അവസാനം മുന്നോട്ട് പോകുന്ന വഴി കപ്പൽ നശിക്കുകയാണ്. ആൾക്കാരെല്ലാം നീന്തി രക്ഷപ്പെടുകയാണ്. 276 276 ആളുകള് നീന്തി മെലിഞ്ഞ എന്ന ദ്വീപിലേക്ക് എത്തുകയാണ്. അടുത്ത ആഴ്ചയിൽ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് മെലിഞ്ഞ എന്ന ദ്വീപിൽ നിന്നും പൗലോസ് റോമിലേക്ക് പോകുന്നതാണ് വിവരിക്കുന്നുള്ളത്. ചാപ്റ്റർ 28 നാളെ നമുക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. താങ്ക് യു.
താങ്ക് യു അച്ഛ. അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായം ഡീറ്റെയിൽഡ് ആയിട്ട് അച്ഛൻ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. നമ്മുടെയൊക്കെ ജീവിതമാകുന്ന കപ്പൽ യാത്രയിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അവയെ പൗലോസ് ലീഹായെ പോലെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നേരിടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാം പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഷാബുവച്ചനോടും ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് സങ്കീർത്തനങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും വായിച്ചത് ഡെയ്സി മാത്യു ആണ്. ഡെയ്സി സാൻ ഫ്രാൻസിസ്കോ സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയിലെ മെമ്പറാണ്. ഈ വർഷം ഇടവകയിലെ MMVS സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. സമാജത്തിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ, പ്രത്യേകിച്ച് MMVS പ്രയർ ഫുള്ളിന്റെ ആക്ടിവിറ്റീസിലൊക്കെ വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ്. ഡെയ്സിയോടുള്ള നന്ദിയും സ്നേഹവും മുത്തമറിയ സമാജത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അനൗൺസ്മെന്റ്സ്, നാളെ വൈകുന്നേരം 8 മണിക്ക് സെൻട്രൽ ടൈം നമ്മുടെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂ ടെസ്റ്റമെന്റ് മലയാളം ക്ലാസ്സുകൾ നാളെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. 28 അധ്യായം ഷാവുവച്ചനെടുക്കുന്നതായിരിക്കും. എല്ലാവരും താല്പര്യപൂർവ്വം പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ക്ലാസ്സിൽ താമസിച്ച് ജോയിൻ ചെയ്തവര് ഒരുപക്ഷെ കേട്ട് കാണുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മുടെ ഡയസിഷൻ വൈസ് പ്രസിഡന്റ് PC ജോർജ് അച്ഛന്റെ പിതാവിന്റെ വിയോഗത്തിലുള്ള അനുശോചനവും പ്രത്യേക പ്രാർത്ഥനയും നടത്തിയിരുന്നു. താമസിച്ച് കയറിയവരൊരുപക്ഷെ കേട്ട് കാണുകയില്ല. അച്ഛന്റെ പിതാവ് 82 വയസ്സായിരുന്നു. അപ്പച്ചൻ ബുധനാഴ്ച രാവിലെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. അച്ഛൻ ദുഃഖത്തിലിരിക്കുന്ന അച്ഛനെയും കുടുംബത്തെയും നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരം ആയിരമായനവധിയായി സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിലെന്നും. എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളകൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനേ, യാചനകൾ നൽകുന്നവനേ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ. കർണാപൂർണനായ ദൈവമേ, സ്വർഗസ്വിതാവേ, മിന്നന്ത്രപാത്ര അടിയങ്ങൾ തലവണങ്ങും എല്ലാവിധ ദൈവം നന്മ കർണ്ണനോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവ് ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ മഹാവ്യാധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഈ ഒരു ബാധ എത്രയും പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് മാറിപ്പോൻ തക്കണം അടിയങ്ങൾ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകമാവുന്ന പടകിൽ കർത്താവ് ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങറിയാതെ ഞങ്ങളുടെ തലമുറ മുടി പോലും പൊഴിഞ്ഞു പോയില്ല എന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ. പൗലോസ്ലീഹ രാത്രിയും പകലും ദൈവത്തോട് പ്രാർത്ഥിച്ചു കണ്ട് കൃപ ലഭിച്ചെന്ന് പറഞ്ഞ പോലെ ബലഹീന അടിയങ്ങളുടെ പ്രാർത്ഥന കണ്ണതിന് കാരണമേ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും കരണം ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾ എല്ലാവരും വളരെ പ്രയാസത്തിനും പരിഭ്രാന്തിയിലുമാണ് എങ്കിലും സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധാവതിരുമേനി മേൽപ്പെട്ട കർപ്പട്ടക്കാർ വലിയ വിദ്യാർത്ഥികൾ തൊണ്ണാരികൾ ആസങ്ങൾ കോൺവെന്റ് കമ്മീഷൻ പ്രാർത്ഥിക്കുന്നു. എം എം ബി എസ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്തവരും അല്ലാത്തവരും എല്ലാവരും കുടുംബമായിട്ട് ദൈവമേ വാഴ്ത്തണമേ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി പി സി ജോർജിന്റെ പിതാവിനോട് ആത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനെ ഇസാക്കിനെ യാക്കോവിനെ വിശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവർ ഒരുമിച്ച് നിനക്കുന്നതിന് വിവാഹം പരിശുദ്ധ ദുഃഖായിരിക്കും. സ്തുതിയും സ്തോത്രം നിങ്ങൾക്ക് ഏറ്റുവാനായിട്ട് തന്നെ. ആമീൻ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ നാമത്തുകൊള്ളണമേ. രക്ഷിതാവായ ദൈവോത്തര ജയമുള്ള നിന്റെ സ്ലേബായി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ശ്രമിക്കണമേ. ദൈവമായ കർത്താവേ, കാലമൊക്കെയിലും നേരമൊക്കെയിലും എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ചിറങ്ങൾ ഞാൻ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാൻ ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്രനുമ്പ്രാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്നതിന് അവിടുത്തെ ആവാസങ്ങളുടെ ഓർമ്മ പ്രാപിച്ച എല്ലാ കാര്യങ്ങളും മേലും കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ മേലും ഇപ്പോഴും എപ്പോഴും നീ കൊണ്ടായിരിക്കും മാറാകണമേ. ആമീൻ. താങ്ക് യു ഓൾ.
താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഡേസി. ബൈ.
താങ്ക് യു.